السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനം ആഘോഷിക്കുന്നവരോട് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇൻഷാല്ലാ, ഒന്നാമത്തെ ക്ലാസ്സിൽ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്ന സമ്പ്രദായം തുടങ്ങിവെച്ചത് എന്നത് വളരെ വിശദമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മുളഫർ രാജാവിന് മുമ്പ് തന്നെ നബിദിനാഘോഷം ലോകത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും ആദ്യമത് ആരംഭിച്ചത് ഉബൈദികളാണ്, ഫാത്തിമികൾ എന്ന പേരിൽ മഷ്ഹൂറായ ഉബൈദികളാണ് ആദ്യമായി ഈ മൗലിദ് ആഘോഷിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത, സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത, താബിഈങ്ങൾക്കും തബഈങ്ങൾക്കും പരിചയമില്ലാത്ത, ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലും ആരും ചെയ്തിട്ടില്ലാത്ത ഈ മൗലിദാഘോഷം യഹൂദികളായ നിരീശ്വരവാദികളായ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായ അവരുടെ സന്തതി പരമ്പരകൾ ഉൾപ്പെടുന്ന ഉബൈദി ഖലീഫമാര് തുടക്കം കുറിച്ചു. അതുകൊണ്ടാണ് ഇവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും മൗലിദിന്റെ അസലിനെ കുറിച്ച് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അതൊന്ന് രണ്ട് ഉദ്ധരണികൾ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്, വേര് തന്നെ ബിദ്അത്താണെന്നാണ് പറഞ്ഞത്. ഇബ്നു ഹജറൊക്കെ പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു. എന്നാൽ ഈ മൗലിദിനെ പലരും ന്യായീകരിക്കാറുള്ളത് ഇതൊക്കെ നല്ലതല്ലേ എന്ന പേരിലാണ്. കുറെ കാര്യങ്ങൾ അവർ നമ്മളോട് ഇങ്ങനെ പറയും. ഇത് കണ്ടോ, മദ്ഹാണ്, മദ്ഹ് പറയാൻ പാടില്ലേ. കണ്ടോ, സ്വലാത്താണ്, ഇബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൂടെ, അത് ആറാമാണോ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, നിങ്ങൾ അതിനെ എതിർക്കുകയാണോ. ഇൽമിന്റെ മജ്ലിസുകളാണ്, ഇതൊക്കെ തെളിവില്ലാത്ത കാര്യങ്ങളാണോ. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ സാധാരണക്കാര് കെനിയിൽ പെടുന്നത് ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ്. അവരുടെ സാധാരണ ബുദ്ധി കൊണ്ട് അവരാലോചിക്കും, ശരിയാണല്ലോ, അള്ളാഹു റസൂലിന്റെ പേരിലും അദ്ദേഹം പറയുന്നത് തെറ്റാണോ.
സലാത്ത് ചൊല്ലുന്നത് തെറ്റാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണ്, എൽമിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നത് തെറ്റാണോ, അതൊക്കെ സാധാരണക്കാരൻ ചോദിക്കും. ഇത്തരത്തിലുള്ള മനസ്സ് ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ഇവരൊക്കെ ചോദിക്കാറുള്ളത്. അങ്ങനെ കുറേ ചോദ്യം, യഥാർത്ഥത്തിൽ ഇക്ര തെറ്റാണ്, സലാത്ത് തെറ്റാണ്, മധു പറയുന്നത് തെറ്റാണ്, ഇതൊന്നും നമ്മൾ ആരും എതിർത്തിട്ടില്ല. ഇതൊക്കെ ആ സ്ഥിരപ്പെട്ടതുപോലെ, സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ ഒക്കെ ചെയ്യണം എന്നുള്ളത് പറയുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെയാണ് നമ്മൾ. ഇത് ഈ ഒരു നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഈ ചോദ്യങ്ങളുള്ളത്, നമ്മുടെ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ വിധേയത്വങ്ങളും എല്ലാ അനാചാരങ്ങളും ജനനം മുതൽ മരണം വരെയുള്ള ഓരോന്നിനെയും ഈ ആളുകൾ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് വിധേയത്വങ്ങൾ വരുന്നുണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ഖുറാനല്ലേ ഓതന, എന്താ ലായിലല്ല പറയല്ലേ, എന്താ കൂട്ടുപ്രാർത്ഥനയല്ലേ, യാസീനല്ലേ ഒന്നത്, ഇങ്ങനെ അതൊക്കെ നല്ലതല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ ഇങ്ങനെ. ഈ മൗലീദ് മാത്രമല്ല, അങ്ങനെ പലതിനെയും, അത് ശിർക്കുണ്ട് ശിർക്കല്ലാത്തതുണ്ട്, ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് ഈ ഒരു ന്യായം വെച്ചിട്ടാണ്. ഈ ന്യായം ശരിയാണോ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒരു സംഗതി നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, പക്ഷെ നല്ലതാണ്, അതൊരു ഇബാദത്താകാം, ഒരു നിസ്കാരമാകാം, ഒരു നോമ്പാകാം, ഒരു ദിക്റാകും ആകാം, അങ്ങനെ എന്തോ ആകാം, പക്ഷെ പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, പക്ഷെ നല്ലതാണ് എന്ന ന്യായം പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ അനുവാദമുണ്ടോ ഇസ്ലാമില്? ഇല്ല എന്നുള്ളതാണ് അഖിലു സുന്നയുടെ ശക്തമായ നിലപാട്. എത്ര നല്ലതാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല, ഗുരുതരമായ തെറ്റാണ്, മതം നിർമ്മിക്കലാണ്, അത് ബിദ്അത്താണ്, അത് തള്ളേണ്ടതാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ അനുവാദം നമുക്ക് നൽകിയിട്ടില്ല. എത്ര നല്ലതാണെങ്കിലും അതിലൊരു തെളിവ് വേണം, നമുക്ക് ദലീലില്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള അനുവാദമല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വാചകം പലരും ഉദ്ധരിക്കാറുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വാചകമാണ് മനിസ്തഹ്സന ഫഖദ് ശർഅ. വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത ഉണ്ട്, നാലിൽ ഏതെങ്കിലും ഒരു മദ്ഹബാണ്. പക്ഷെ ഏറ്റവും വലിയ രസം എന്താ പറയുക, അങ്ങനെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു മദ്ഹബിന്റെ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെ, ഞങ്ങൾ ഷാഫി മദ്ഹബാണെന്ന് പറയുന്ന ആൾക്കാർ ഇമാം ഷാഫി പഠിപ്പിച്ചതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായങ്ങളാണ് അല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഇറാൻ കൂടെ അങ്ങനെ വന്ന് മറ്റിടത്ത് കൂടെ അങ്ങനെയൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള കുറെ വിശ്വാസങ്ങളും കുറെ ആചാരങ്ങളും ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകം വളരെ പ്രസിദ്ധമാണ്. മനിസ്തഹ്സന ഫഖദ് ശർഅ, ഒരാളൊരു കാര്യം നല്ലതായിട്ട് കണ്ടു, നമുക്ക് തോന്നുകയാണ് നല്ലതാണെന്നുള്ളത്, ആ നിസ്കാരം നല്ലതാണെന്ന്. കുറെ നിസ്കാരങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, കുറെ നോമ്പുകളുണ്ട്, കുറെ ദ്വാകളുണ്ട്, ദിക്റുകളുണ്ട്, അങ്ങനെ പല വിഭാഗത്തുകളുണ്ട്, ഒക്കെ എന്താണ് നല്ലതല്ലേ. അങ്ങനെ ഒരാൾക്കൊരു കാര്യം നല്ലതായിട്ട് തോന്നി, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, ഫഖദ് ശർഅ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവൻ മതം നിർമ്മിച്ചവനാണ്, പുതിയ ഒരു നിയമം മതത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഫഖദ് ശർഅ, അവനൊരു പുതിയ നിയമം മതത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നു. അവൾ പഠിച്ചിട്ടുള്ള ഒരായത്തുണ്ട് മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ വാചകം നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പലർക്കും അത് ഹിഫ്ള് ഉണ്ടാവും, കാരണം നമ്മൾ ധാരാളമായിട്ട് അത് ഉദ്ധരിക്കുന്ന ഒരു വാചകം. ആ ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ, ഇപ്പൊ ഇമാം ഷാഫിന്റെ അത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലുണ്ടാകണം. മനിസ്തഹ്സന ഫഖദ് ശർറ, കാരണം അത് പഠിക്കാൻ എളുപ്പ, ഹിഫ്ളാക്കാൻ എളുപ്പ. ഫഖദ് ശർറ, ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തല ഫിൽ ഇസ്ലാമി ബിദഅഹ്, ഒരാളൊരു പുതിയ കാര്യം ഇസ്ലാമിലുണ്ടാക്കി, ഒരു ബിദഅത്ത് ഉണ്ടാക്കി. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. ഭാഷാപരമായിട്ട് ഇപ്പൊ ഈ മൈക്ക, മൈക്ക്, ഈ സെറ്റ്, ഇതൊക്കെ നമ്മൾ ബിദഅത്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഇത് അതൊക്കെ ഭാഷാപരമായിട്ട് ബിദഅത്ത്, ഒരു പുതിയ സാധനം എന്നുള്ള രൂപത്തിൽ. എന്നാൽ അതിന്റെ ശറായിയായ അർത്ഥത്തിന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. അതിനൊക്കെ ബിദഅത്ത് മുഹദ്ദത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദാ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാ ഹസന ഹസന, ഇങ്ങനെ ഒരു ബിദഅത്ത് ഒരാളുണ്ടാക്കി അയാളത് നല്ലതായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു മൗലീദ് ആഘോഷം, അല്ലെങ്കിൽ ഒരു സ്കർ, അല്ലെങ്കിൽ ഒരു നോമ്പ്, അയാളത് നല്ലതായിട്ട് കാണുന്നു. വാചകം ശ്രദ്ധിച്ചോ, യറാഹ ഹസന, അതൊരു നല്ല കാര്യമായി, ഒരു പുണ്യകർമ്മമായി അയാളത് കാണുന്നു. അയാളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന റിസാല. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്തിൽ ചതി കാണിച്ചു, വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ വാദിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അയാൾക്ക് നല്ലതായിട്ട് തോന്നി, അയാളത് നല്ലതായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂല് ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. കാരണം അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, ആയത്തോതി അല്ലയോ മക്കുമൽ തുലക്കും ദീനക്കും വത്തുമം ത്വാലയ്ക്കും ഞമത്തി വറളി തുലക്കും ഇസ്ലാമ ദീന. കാരണം അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് ഈ ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വാചകം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട്. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അങ്ങനെ ഒരാൾ വാദിച്ചാൽ അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ലാത്ത, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു ഇബാദത്ത്, ഒരു ഖുർബത്ത്, ഒരു ത്വാഅത്ത്, ഒരു പുണ്യകർമ്മം, എന്തോ ആകട്ടെ, അതൊരാൾ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് അവന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നവൻ വാദിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അള്ളാഹ് അവന്റെ കിതാബിൽ പറഞ്ഞത് ഈ മതത്തെ അള്ളാഹ് പൂർത്തീകരിച്ചു എന്നതാണ്. അപ്പൊ അള്ളാഹ് അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട കാര്യം? അള്ളാഹുന്റെ റസൂൽ അത് മറച്ചു വെച്ചു എന്നല്ലതിന്റെ അർത്ഥം. ആ കാര്യം അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ല എന്നല്ലതിന്റെ അർത്ഥം. അപ്പോ റബ്യുൽ അവൽ മാസത്തിൽ മൗലീദ് ആഘോഷിക്കൽ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അത് അള്ളാഹുന്റെ റസൂൽ അത് പഠിപ്പിച്ചു തരേണ്ടതായിരുന്നു. അപ്പൊ അത് പുണ്യമാണ്, അത് നല്ലൊരു കാര്യമാണ് എന്ന് വാദിക്കുന്ന ഒരാള് എന്താ യഥാർത്ഥത്തിൽ അയാൾ പറയുന്നത്? അള്ളാഹുന്റെ റസൂൽ ഇത് നമുക്ക് പറഞ്ഞൊന്നില്ല, റസൂൽ ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ് അയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതുകൊണ്ട് ഫമാലം യകുൻ യൗമ ഇദിൻ ദീന, അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദീനല്ലാത്ത ഒന്ന്, അതെന്തു ആകട്ടെ, അന്നത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനായി പഠിപ്പിക്കാത്ത ഒരു കാര്യം, ഫല യകൂനുൽ യൗമ ദീന, അത് ഇന്നത്തെ കാലഘട്ടത്തിലും ദീനല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം, അന്ന് എന്ത് പഠിപ്പിച്ചോ അതാണ് ദീന, അന്ന് പഠിപ്പിക്കാത്തൊരു കാര്യം ഇന്ന് ദീനല്ല. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ആറാഫിലെ 33-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബിദ്അത്ത് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ നിഷേധിക്കുന്നവനാണ്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇബ്നുൽ ഖയ്യിം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അയാൾ വാദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് വഞ്ചിച്ചു എന്നാണ്. എന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ റസൂല്, ഇങ്ങനെ നല്ലൊരു കാര്യം ആയിട്ട് റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ റസൂല് നമ്മളെ ചതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത്ര നല്ലൊരു കാര്യം ഉണ്ടായിട്ട് കാരണം മൗലീദ് ആഘോഷിക്കാത്തവരൊക്കെ പുത്തൻവാദികളും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് പുറത്തുമാണല്ലോ. ദിക്റില്ലാത്തവരും ദുആല്ലാത്തവരും നബിനെ സ്നേഹിക്കാത്തവരും മദ്ഹ് പറയാത്തവരും സലാത്ത് ഇല്ലാത്തവരും അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ മുബ്തദിഉ, ബിദഅത്ത് ചെയ്യുന്നവൻ, യുത്തഹിമു റബ്ബഹു ബിഅന്നഹു ലം യക്മിൽ അദ്ദീന ഖബ്ല വഫാതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദഅത്ത് ചെയ്യുന്നവൻ തന്റെ റബ്ബിനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്, അല്ല റബ്ബിനെ സംശയിക്കാണ്. കാരണം ബിഅന്നഹു ലം യക്മിൽ അദ്ദീന ഖബ്ല വഫാതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ മുമ്പ് ദീന് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. കാരണം ഇങ്ങനെ ഒരു സംഗതി നബി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി അത് നമുക്ക് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഫഹുവ മുഖസ്സിബുൻ ലിഖൗലിഹി തആല, അവൻ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ നിഷേധിക്കുന്നവനാണ്, കളവാക്കുന്നവനാണ്. ഏതായത്തിനെ? എന്നിട്ട് മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്, അല്യവും അക്മൽതുലക്കും ദീനക്കും. അള്ള പറയുന്നത് എന്താ? ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാതെ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ ബിദഅത്ത് ഉണ്ടാക്കി, ആ ബിദഅത്ത് ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ കളവാക്കുന്നവനാണ്. ഔ യുത്തഹിമുർ റസൂല ബിഅദമിൽ ബലാഗ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ അയാളെ തെറ്റിദ്ധരിക്കുന്നു. കാരണം എന്താ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്നാണ് അയാൾ വാദിക്കുന്നത്. അപ്പൊ ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പൊ എത്ര നല്ലതാണെങ്കിലും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, അത് ചെയ്യാനുള്ള അനുവാദം ഒരാൾക്കില്ല, അത് തെറ്റാണ്. അതാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനാണ് ബറാ ഇബ്നു ആസിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ബറാ ഇബ്നു ആസിബ് റഹ്മത്തുള്ളാഹി അലൈഹി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ചൊല്ലേണ്ട ഒരു ദ്വാ, ഒരുപാട് ദ്വാകളും നിക്കറുകളും ആ സന്ദർഭത്തിൽ സഹിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഈ ദ്വാ നീ ചൊല്ലിക്കൊണ്ട് കടന്നാൽ നീ മരിച്ചാൽ നീ ശരിയായ ഫിത്രത്തിലാണ് മരണപ്പെടുന്നത്, അതുകൊണ്ട് നിന്റെ അവസാനത്തെ വാചകം ഇതായിരിക്കണം എന്നാണ് പറഞ്ഞുകൊടുത്തത്. ഇത് ചൊല്ലിട്ട് നീ മരിക്കുകയാണെങ്കിൽ നീ ആ ഫിത്രത്തിലാണ്, ആ ശുദ്ധമായ പ്രകൃതിയിലാണ് നീ മരിക്കുക. അതുകൊണ്ട് ഈ ദുആയുടെ വാചകങ്ങൾ, ഈ ദുആ അതായിരിക്കട്ടെ നിന്റെ അവസാനത്തെ സംസാരം. എന്നെ ചൊല്ലിയിട്ട് കടന്നാലാണ് മരിക്കുകയാണെങ്കിൽ ആ ഫിത്രത്തിലാണ് നീ മരണപ്പെട്ടു പോകുന്നത്, അള്ളാഹു സൃഷ്ടിച്ച ഫിത്രത്തിൽ. എന്നിട്ട് ആ ദുആ പഠിപ്പിച്ചെടുത്തു. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ലഹ്രി ഇലൈക് റഹബത്തൻ വറഹബത്തൻ ഇലൈക് ലാ മൽജ വലാ മൻജ മിൻക ഇല്ല ഇലൈക് അല്ലാഹുമ്മ ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഇതാണ് ദുആ. എല്ലാവരും ചൊല്ലണ്ട, ഫലാക്കാണ്ട, എന്റെ പ്രാധാന്യം മനസ്സിലാവല്ലോ, എന്റെ ഫലൽ എന്താണെന്നുള്ളത്. അങ്ങനെ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫറദ്ദതുഹ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ച് ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. എനിക്കതിങ്ങനെ പഠിപ്പിച്ചു തന്നു, അതിനുശേഷം ഞാൻ നബിക്കത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഫലം ആ ബലഗത്തു അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? നബിയിക്ക എന്നത് മാറ്റിയിട്ട് അവിടെ റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞു. ചെറിയൊരു മാറ്റം. അതിനെന്താപ്പോ തെറ്റ് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. എന്താപ്പോ ആളെ നബി എന്ന് പറഞ്ഞാലും റസൂൽ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്താപ്പോ നിസ്കാരല്ലേ? എന്താപ്പോ മദഹല്ലേ? എന്താപ്പോ ദുആല്ലേ? ഖുർആൻ ഓതല്ലേ? യാസീൻ ഓതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കല്. ഇവിടെ ചെറിയൊരു ചെയ്ഞ്ച്, രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. വബിനബീക്കല്ലദി അർസൽത എന്ന് ചൊല്ലേണ്ടതിന് പകരം വബി റസൂലിക്കല്ലദി അർസൽത എന്ന് ചൊല്ലിയപ്പോ ആ ഹദീസിൽ കാണാ റസൂലിക്ക എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ലാ പറ്റൂല, അത് പറ്റൂല, അങ്ങനെയല്ല, അങ്ങനെയല്ല. വബിനബീക്കല്ലദി അർസൽത, നബീക്കല്ലദി അർസൽത എന്ന് തന്നെ ചൊല്ലണം. അല്ലേ, അവിടെ നബി പ്രശ്നം ഉണ്ടാക്കി, എന്താ പതിനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നബിയും റസൂലും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. നബിയും റസൂലും എല്ലാ നബിമാരും റസൂലല്ല. എന്റെ വിശദീകരണങ്ങൾ ഇപ്പൊ നമ്മൾ പറയേണ്ടതല്ലല്ലോ, ആരൊക്കെയാണ് റസൂൽ ആരൊക്കെയാണ് നബി എന്നുള്ളത്. പക്ഷെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നബിയും എന്നുള്ള പദത്തേക്കാൾ ഒന്നുകൂടി വിശാലമായ അർത്ഥമുള്ള ഒരു പദമാണ് എന്ത് റസൂല് എന്നുള്ളത്. അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ പറയാനുള്ളത് എല്ലാ നബിമാരും റസൂലല്ല. അതിന്റെ വിശദമായ ചർച്ച വേറെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ നല്ല നബി എന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലൊരു പദം ആയിക്കോട്ടെ റസൂല് എന്നുള്ള പദം പ്രയോഗിച്ചു, എന്താ അപ്പൊ ഇതിന് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തില്ല, അവിടെ താക്കീത് ചെയ്തു, അത് പറ്റൂല എന്ന് പറഞ്ഞു. വബി നബീക്കല്ലദി അർസൽത എന്നത് തന്നെ ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ സംഭവം ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ധരിച്ചിട്ടുണ്ട്, അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഈ സംഭവം ഞാൻ എന്തിനാ ധരിച്ചത്, സംഗതി അർത്ഥത്തിൽ പോലും ഒരു മാറ്റം വരുന്നില്ല. അദ്ദേഹത്തിന് തോന്നി നബി എന്നുള്ള പദത്തേക്കാൾ ഒന്നുകൂടി നല്ല പദമാണ് റസൂല്, അതിലെന്താണ് തെറ്റി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഇസ്ലാമിയ അനുവാദമല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. നമുക്ക് നല്ലതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാനോ മാറ്റോ തിരുത്തലുകൾ വരുത്താനോ ഇസ്ലാമിന് അനുവാദമല്ല എങ്കിൽ പിന്നെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് പറഞ്ഞാലും അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുക. അത് പോലും വളരെ ഗൌരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുക്കണം, സഹാബിന്റെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഇബ്നു അബി ശൈബയുടെ മുസന്നഫിൽ ഒരു സംഭവം കാണാം. ഒരാളെ നമസ്കരിച്ചുകൊണ്ടിരിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ആ ഹദീസിലുള്ളത് അബുൽ ആലിയ ഖാല സമിഅ ഇബ്നു അബ്ബാസ് റജുലൻ യുസല്ലി ഫലമ്മ ഖഅദ യതശഹ്ഹദ് ഖാല അൽഹംദുലില്ലാഹ് അത്തഹിയാതു ലില്ലാഹ്. അയാളെ തശഹ്ഹുദിനിരുന്നു, എന്നിട്ട് അയാളെ തശഹ്ഹുദിന്റെ ദുആ ആരംഭിച്ചു, അൽഹംദുലില്ലാഹ് അത്തഹിയാതു ലില്ലാഹ് ഖാല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടു. فقال ابن عباس وهو ينتهره ينتهر എന്നാണ് ഭീഷണിപ്പെടുത്തുന്നതൊക്കെയാണ് അർത്ഥം. എന്താ ഇവിടെ സംഭവിച്ചു, അയാൾ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു. അയാൾ അത്തഹിയാത്ത് ചെല്ലുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, എന്താ പിന്നെ തകരാറ്, അള്ളാഹനെ ഹംദ് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കല്. നബിന്റെ മധു അറിയാൻ പറ്റൂല, നബിന്റെ മധു പറയാൻ പറ്റൂല, നബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. അപ്പൊ ഇയാള് തശഹുദിൽ എന്ത് ചെയ്തു, അത്തഹിയാത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാ എന്ന് അയാൾ ഫിറ്റ് ചെയ്തു, എന്നിട്ട് അയാൾ അത്തഹിയാത്തു ഇല്ല എന്നിട്ട് ദുആ ചൊല്ലാൻ തുടങ്ങി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹുവ യൻതഹിറുന, ശാസിച്ചു, ഭീഷണിപ്പെടുത്തി, അങ്ങനെ എന്റെ അർത്ഥം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നോ കണ്ടോ, ഇബ്നു അബ്ബാസ് അൽഹംദുലില്ലാ പറയാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ, കണ്ടോ അള്ളാഹനെ സ്തുതിക്കുന്നതിന് എതിർത്തു എന്ന് പറയാൻ പറ്റുമോ. അൽഹംദുലില്ലാ അദ്ദേഹത്തോട് ചോദിക്കാം, ആ മനുഷ്യനോട് ചോദിക്കണം, അൽഹംദുലില്ലാ എന്നോ, ഇദാ ഖഅത തശഹുദിനി ഇരുന്നാൽ ഫബ്ദ ബി തശഹുദി ബി അത്തഹിയാതി ലില്ലാ, തശഹുദിനി ഇരുന്നാലേ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്തഹിയാതു ലില്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെന്ത് ഇത് ഇബ്നു അബി ശൈബ കിതാബ് സ്വലാത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മുസന്നഫിൽ. എന്തവിടെ സംഭവിച്ചു, അതിന്റെ ഇടയ്ക്ക് ഒരു അൽഹംദുലില്ലാ ഫിറ്റ് ചെയ്തു. എന്താ അള്ളാഹനെ സ്തുതിക്കല്ലേ, ദിക്റല്ലേ, ദുആല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ, എല്ലാം ഇസ്ലാമിലെ അനുവാദമല്ലേ. അത് നല്ലതായിരുന്നെങ്കിൽ ഏതൊരു കാര്യവും ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ സ്കാരത്തിന് അതിന്റെ പ്രതിഫലം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരാൾ പള്ളി ചെന്നു, അയാൾക്ക് തോന്നണം എന്താ ഇപ്പൊ ഈ സുന്നത്തൊക്കെ ആൾക്കാരെ ഒക്കെ പാടെ ഒറ്റക്ക് സ്കരിക്കണം, ജമാഅത്ത് സിറ്റി സ്കരിച്ച 26 പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ സുന്നത്ത് ജമാഅത്താക്കിട്ട് സ്കരിക്കാൻ പറ്റുമോ. ഈ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യോ, അല്ല പള്ളിയിലും മൂലയരുണ്ടല്ലോ അയാൾ മാവും നോട്ടം എന്നിട്ട് സുന്നത്തൊക്കെ ജമായത്തായിട്ട് നിസ്കരിച്ചോട്ടെ, എന്താ നല്ലതല്ലേ, ഇരുത്തേരട്ടി കൂലി ഇരുത്തേരട്ടി പ്രതിഫലല്ലോ തജീദൂടെ ചെയ്യാൻ പാടില്ല എന്നിട്ട് നബി പറഞ്ഞിരിക്കണം. നിങ്ങളാരും സുന്നതസ്കാരം ജമായത്തെ നിസ്കരിക്കരുത് നബി പറഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്കാണ് തുടങ്ങുക, നല്ലതല്ലേ, ഇതിനങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നിനെയും ന്യായീകരിക്കാൻ നിന്നാലോ, മൈതസ്കാരത്തിന്റെ മുമ്പ് നമുക്കൊരു ബാങ്കാണ് കൊടുക്കുക, ആൾക്കാരെ അറിയിക്കത്, ഇങ്ങനെ ആരാണ് ചെയ്ത് ആരാണ് ചെയ്ത്, ഇനി ആരെങ്കിലും ഉണ്ടോ അത് എടുത്തിട്ട് വേം പേരി വേം പേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടങ്ങാറാന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ബാങ്കാണ് കൊടുക്കുക, പെരുന്നാസ്കാരത്തിനും ആക്ക ബാങ്ക്, എല്ലാരും വന്നോട്ടെ, ഇങ്ങനെ ഇടങ്ങാറായിട്ട് മയക്കമ്മ മുട്ടി ഇങ്ങനെ ആരാണ് ചെയ്ത് ഒരു ബാങ്കാണ് തുടങ്ങുന്നത്, എന്താ നല്ലതല്ലേ. അഞ്ചു നേരം നമ്മൾ ബാങ്ക് കൊടുക്കണല്ലേ, രണ്ട് പെരുന്നാസ്കാരത്തിന് നമുക്ക് ബാങ്കാണ് തുടങ്ങാം. അപ്പൊ അങ്ങനെ നമ്മൾ ന്യായീകരിക്കാൻ നടന്നാലോ, അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ശരിക്കും വിഷയങ്ങൾ പഠിക്കണില്ല, ആളുകൾ കാര്യങ്ങൾ മനസ്സിലായില്ല. നമ്മളെ നാട്ടിൽ നമ്മുടെ അറവാട്ടിൽ നമ്മുടെ മാലിൽ നമ്മുടെ പള്ളിയിൽ അതങ്ങനെ തുറന്നു പോകുന്ന സമ്പ്രദായം എന്നുള്ളവർക്ക് പലതും അങ്ങനെയാണ്, പലതും എന്നല്ല ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അതിലെ തെളിവുകൾ ആരും ചോദിക്കാറില്ല, അന്വേഷിക്കാറില്ല, പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഖുറാഫാത്തിലും വിധത്തിലാണ് അധികം ആളുകൾ, എന്തതിന്റെ തെളിവ് എന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഇതേ സംഗതിയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ തുമ്മി, തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ റിവായത്തുകൾ വന്നിട്ടുള്ള ഒരു സംഭവമാണത്. അതിൽ ഒരു റിവായത്ത് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് അനാഫീൻ അന്ന റജുലൻ അതസ ഇല ജൻബി ഇബ്നു ഉമർ അതസ അയാൾ തുമ്മി എന്നാണ്, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വെച്ചിട്ട് അയാൾ തുമ്മി. ഫഖാല അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, അയാളെന്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്നിട്ട് വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് സലാം കൂടി ഉണ്ടാട്ടെ. എന്താ പേര് തെറ്റി, നബിന്റെ പേരിൽ സലാത്തെല്ലാം പാടില്ലേ, സലാം പാടില്ലേ, അയാൾ ഇത്ര പറഞ്ഞിട്ടുള്ളു അൽഹംദുലില്ലാഹ് അസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ ഇവരൊക്കെ ഇപ്പൊ നബിനെ സ്നേഹിക്കാത്ത ആൾക്കാരാ, അപ്പൊ നേരത്തെ പറഞ്ഞ സംഭവങ്ങള് ഇല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൽഹംദുലില്ലാഹ് എതിർത്ത ആള്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാത്തിനെ എതിർത്ത ആള്, പറയാൻ പറ്റില്ല. നമ്മളെ അടിസ്ഥാനം എന്താ വെച്ചാല് അത് ഏതൊരു സംഗതിയാണെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ദീനില് തെളിവാണ്. ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യരുത്, കർമ്മമല്ല സ്വീകരിക്കൂല. കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ഷുറൂത്തുകൾ പറഞ്ഞു കൊടുത്തല്ലാരും പറഞ്ഞിട്ടുള്ള മൂന്ന് ഷുറൂത്തുകളാണ് പ്രധാനപ്പെട്ട മൂന്ന് ഷുറൂത്തുകൾ. ഷർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താന്നുള്ളത് അറിയാലോ. ഒന്ന് പറഞ്ഞത് തൗഹീദാണ്, ഈമാൻ. രണ്ടാമത്തത് പറഞ്ഞത് ഇഖ്ലാസാണ്. ഇത് രണ്ടുണ്ടായതുകൊണ്ട് കാര്യമല്ല, ഇത്തിബാഹ് കൂടി വേണം. എന്താ ഇത്തിബാഹ്? ആ ചെയ്യുന്നത് എന്തായിരിക്കണം, മുവാഫഖത്തുൽ സുന്ന, സുന്നത്തിനോട് യോജിച്ചിട്ടുള്ളതായിരിക്കണം. അയാള് തൗഹീദുണ്ട്, ഇഖ്ലാസും ഉണ്ട്, ഇത്തിബാ ഇല്ലെങ്കിലോ കർമ്മം സ്വീകരിക്കും. ഇത്തിബാ ഉണ്ട്, ഇഖ്ലാസ് ഇല്ല, അല്ലെങ്കിൽ തൗഹീദില്ല. അപ്പൊ ഇത് ഷർത്ത് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണം. ഷെയ്ഖ് ഉസൈമീന്റെ ഗ്രന്ഥത്തിൽ കാണാം, സുന്നത്തിനോട് യോജിച്ച് വരണ ഇത്തിബാ വേണമെന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളിൽ ഇത്തിബാ വേണം. ആറ് കാര്യങ്ങളിൽ ഇത്തിബാഹ്. കോഴി, അതിന് ഉള്ളിയെ തർക്കാൻ പറ്റുമോ? ഒരാൾ പറയണ അർക്കല്ല, കോഴിന് അയാൾ ഉള്ളിയെ തർത്തു പറ്റൂല, ഇത്തിബാഹ് ഇല്ല. സുവിസ്കാരം മൂന്നറക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇങ്ങനെ ആറ് കാര്യങ്ങൾ, ആറ് കാര്യങ്ങൾ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. ആറ് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങളോട് യോജിച്ച് വരണം. ഇതൊക്കെ ഷർത്തുകൾ വിശദീകരിച്ച കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇനി എത്ര നല്ല സംഗതി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയാള് അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, വ അനാ ഖൂലു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് വലൈസ ഹക്കദ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചു? എന്താ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണോ സ്നേഹിക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്തിലെ ആൾക്കാർക്കുള്ള ഒരു തർക്കമല്ല. സ്നേഹിക്കണം. അത് ഈ കൊല്ലത്തിൽ റബീഉൽ അവൽ മാസത്തിൽ പ്രത്യേകമായിട്ട് നടത്തുന്നത് മാത്രം മതിയോ? ആ ആരാധന, ആ പ്രത്യേകമായ ആചാരങ്ങൾ അനാചാരങ്ങൾ, അതിന്റെ തെളിവ് എവിടെ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണോ സ്നേഹിക്കണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അപ്പൊ ദിക്ർ വേണ്ട, ദിക്ർ വേണം, ദുആ വേണ്ട, ദുആ വേണം, നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒക്കെ വേണം, ഒക്കെ നമുക്ക് വേണം. അതൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇമാം ഷാഫി പറഞ്ഞതുപോലെ തീരും, മതം നിയമിക്കലാവും, മതം നിർമ്മിക്കലാവും. അള്ളാന്റെ ആയത്തിനെതിരാണ്, അല്ലയോ വൽത്തിലക്കും ദീനക്കും എന്ന ആയത്തിനെതിരാണ്. ആ വിഷയത്തിൽ ഹദീസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ വിഷയത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതിയതായി ചെയ്താൽ ബഹുവ റദ്ദു, ഇത്ര ഹദീസുകൾ വന്നിട്ടുണ്ട്. ബുഖാരി ധരിച്ചാണ്, മുസ്ലിം ധരിച്ചതാണ്. മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദു. മൻ അഹ്ദസ, ആരെങ്കിലും പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കിയാൽ, ഫി അംരിന ഹാദ, നമ്മുടെ ഈ വിഷയത്തിൽ, അതാണ് ദീനിന്റെ വിഷയത്തിൽ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കൽ, നിങ്ങൾ മദ്രസ ഉണ്ടാക്കണല്ല, നിങ്ങൾ മൈക്ക് വെച്ചിട്ട് പ്രസംഗിക്കണല്ലോ, നിങ്ങൾ മറ്റേത് ചെയ്യണം, മറ്റത് ചെയ്യണം, അതൊക്കെ വിധേയത്ത അല്ലെ? അല്ല, ദീനിൽ അല്ല പഠിപ്പിച്ച ദീനിൽ. ചില ആളുകൾ അതിനെ തെളിവെടുക്കാനുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വാചകമാണ്, നല്ല വിധേയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. നല്ല വിധേയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് റസൂൽ പഠിപ്പിച്ചെന്താ, കുല്ലു വിദഅത്തിന് ദലാല, എല്ലാ വിധേയത്തുകളും ദലാലത്ത. മുസ്ലിം ധരിച്ച ഹദീസിലെ വന്നിട്ടുണ്ട് കുല്ലു വിദഅത്തിന് ദലാല. അതേപോലെ നസായിന്റെ റിപ്പോർട്ടില് വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വിദഅത്തുകളും ദലാലത്താണ്, എല്ലാ ദലാലത്തുകളും ഫിന്നാർ. സ്വയ ഹദീസ് അല്ലേ, സ്വയാദീസ്. അപ്പൊ ഇതിന്റെ ബാക്കി അദ്ദേഹം പറഞ്ഞ ഇബ്നു റളിയല്ലാഹു പറഞ്ഞു, വലൈസ ഹക്കദ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അല്ലമന നഖൂല അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹ് ഫി റബ്ബിൽ ആലമീൻ, പല റിവായത്തുകൾ കാണാം. അൽഹംദുലില്ലാഹ് എന്ന് പറയാനാണ് റസൂലുള്ളാഹി പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് തുർമുദി ഒക്കെ പലരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ അൽഹംദുലില്ലാ എന്നത് അതിന്റെ മുമ്പ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം ആള് നബിന്റെ പേരിലൊരു സലാത്ത് ചൊല്ലി, സലാത്തു സലാമും പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നമുണ്ടായത്. പക്ഷെ ഇബ്നുമർ ശാസിച്ചു, അയാളെ താക്കീത് ചെയ്തു, ഇത് അല്ലാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഇസ്ലാമിന്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അതിന് എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും, അതിനെന്താ എങ്ങനെ ന്യായീകരിച്ചിട്ടാണെങ്കിലും, അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാ അതിന്റെ തീർത്തത്? അൽഹംദുലില്ലാഹിനെ തീർത്തത് എന്തിനാ? അത്തഹിയത്ത് ചൊല്ലിയപ്പോ ഇത് പറഞ്ഞതിനെ തീർത്തത് എന്തിനാ? നബീക എന്ന് പറയേണ്ടടുത്ത് റസൂൽ എന്ന് പറഞ്ഞതിനെ തീർത്തത് എന്തിനാ? അപ്പൊ നമ്മളാരും ഇതിനെ കാടടച്ച് വെടിവെച്ച് ദുന്നൊന്നുമില്ല, ദിക്റും ദുആയും ഇസ്ലാമിലില്ല, നമ്മളാരും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പ്രവാചകം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. അതിന്റെ കൈഫിയത്ത്, അതിന്റെ ഹൈയത്ത്, ഇതൊക്കെ ഷെയ്ഖ് ഹുസൈമി പറഞ്ഞ ആറ് രൂപങ്ങളിൽ പെട്ടതാണ്. അതിന്റെ മക്കാന്, അതിന്റെ സബബ്, ഓരോന്നും അതിന്റെ അതത് ഒക്കെ അതിനോട് സുന്നത്തിനോട് യോജിച്ച് വരണം. ഇല്ലെങ്കിൽ അതല്ലാ സ്വീകരിക്കൂല. അപ്പൊ അദ്ദേഹത്ത് പറഞ്ഞെടുത്തു എന്ത്, ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞെടുത്തു, ഇത് അല്ലാൻ റസൂൽ പഠിപ്പിക്കാത്തതാണ്, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയുണ്ട്, മൂന്നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്ന സംഭവം, അള്ളാഹു റസൂലിന്റെ ആരാധനാകർമ്മങ്ങളെ പറ്റി അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവർ വീട്ടിലേക്ക് വന്ന് അതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ചാണ്, അള്ളാഹു റസൂലിനൊക്കെ പുറത്തുകൊടുത്തിട്ടുണ്ടല്ലോ, ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായതൊക്കെ പുറത്തുകൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ മൂന്നാളുകളും തീരുമാനമെടുത്തു. ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങാൻ നിസ്കരിക്കും, മറ്റേ ആൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും, വേറെ ആൾ പറഞ്ഞു ഞാൻ ഇറച്ചി തിന്നൂല, വേറൊരാൾ പറഞ്ഞ വിവാഹം തന്നെ ചെയ്യില്ല. ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ട് പോയല്ലോ, എത്ര നല്ല തീരുമാനങ്ങൾ, രാത്രി ഉറങ്ങാൻ നിസ്കരിക്ക, എന്ത് പുണ്യം കിട്ടുന്ന കാര്യ, രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം എത്ര. അയാളെ തീരുമാനം അതായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സുന്നത്തിനും പോകും, എല്ലാ ദിവസവും അല്ലെ, വിവാഹം ചെയ്യാതിരിക്കുക. വിവാഹം ചെയ്താൽ കുട്ടികൾ മക്കൾ അങ്ങനെ കുടുംബജീവിതം മറ്റത് മറിച്ചത് അള്ളാഹ് വിവാഹത്തെടുത്ത് ജീവിക്കാൻ സമയം കിട്ടൂല. അപ്പൊ വിവാഹം തന്നെ ചെയ്യാതിരിക്കുക, എന്തിന്, അള്ളാഹിന്റെ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ മാംസം തന്നെ തിന്നൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല തീരുമാനങ്ങൾ. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് താക്കീത് കൊടുത്തു. എന്നിട്ട് അവസാന ഒരു വാചകം പറഞ്ഞു, പമൻ റഗൈബ അൻ സുന്നതി ഫലൈസമിനി. അതിന്റെയൊക്കെ ഗൗരവം അത്രയാണ്. എന്റെ സുന്നത്തിനോട് ആരെതിരാവുന്നോ, എന്റെ സുന്നത്തിനോ ആര് വെറുക്കുന്നുവോ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇവിടെ ഒരാൾ പറയണേ, കണ്ടോ നിസ്കാരത്തെ തീർത്തു, കണ്ടോ നോമ്പിനെ തീർത്തു. ആ നല്ല തീരുമാനങ്ങളല്ലേ, ഓരോന്നും നല്ല തീരുമാനങ്ങളാണ്. പക്ഷെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ഞാൻ നോമ്പ് വിളിക്കാറുണ്ട്, നോമ്പ് മുറിക്കാറുണ്ട്, രണ്ടു നോമ്പ് മുറിക്കൊടുക്ക, നോമ്പ് അനുഷ്ഠിക്കും. അനാഖൂമു അന ഫഖൂമു ലാ അനാമു വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി എടുത്തത് വഖൂമു വാനാമു, ഞാൻ രാത്രി നിസ്കരിക്കലുണ്ട്, എന്നാൽ ഞാൻ ഉറങ്ങാറുണ്ട്. വാതസബജനിസ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, അതൊരിക്കലും അള്ളാഹുനെ ഇബാദത്ത് കൈക്ക് തടസ്സല്ല. വാഖുലു ലഹ്മ ഞാൻ മാംസം തിന്നാറുണ്ട്. എന്നിട്ടാണ് പറഞ്ഞെടുത്തത് ഫമൻ റഗൈബ അൻ സുന്നതി ഫലൈസമിനി. അത് തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് എതിരാണ്. കാരണം അങ്ങനെ റസൂലുള്ളാഹ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അവരെടുത്ത തീരുമാനങ്ങൾ നല്ലതായിരുന്നു. അപ്പൊ ഇത് എന്താണെങ്കിലും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അനുവദിക്കണമായിരുന്നു, അത് ചെയ്തില്ല. അതിനോട് ഒരു താക്കീത കൊടുത്തത്, എന്റെ സുന്നത്തിന് ആര് വെറുക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവരല്ല എന്നുള്ള ഗുരുതരമായൊരു താക്കീത് കൊടുത്തു. കാരണം അല്ലയോ മക്കുമത്തിലേക്കും തിരക്കും എന്നുള്ള ആയത്തിന്റെ എതിരാണ്. അതാണ് മൻ അഹദസഫി അംബരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളിലൊക്കെ പറയാറുള്ള ഒരു വാചകമാണ് അല്ലേ, ഫഇന്ന അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വശറുൽ ഉമൂരി മുഹദസാതുഹ. ഇയാക്കും ബാർ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇയാക്കും വ ഇയാക്കും വ മുഹദസാതിൽ ഉമൂരി, നിങ്ങൾ സൂക്ഷിക്കണം മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്ര ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കത്ത് വന്ന് തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കഅബന്റെ നാല് മൂലകളും അദ്ദേഹം തൊട്ട് തടവുന്നുണ്ട്. നാല് മൂലകൾ അത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കണ്ടു. അദ്ദേഹം ഖലീഫയാണ്. ആ നേരത്തെ പറഞ്ഞ ഹദീസ്, ആ നേരത്തെ പറഞ്ഞ ഹദീസില് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് റളിയല്ലാഹു ശാസിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സുയൂത്തി, ഇമാം സുയൂത്തി അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ വിട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലഹാവി അതിൽ ഇമാം സുയൂത്തി പറഞ്ഞതായിട്ട് കാണാം, അന്ന സിയാദത സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ അത്വാസ് ബിദ്അത്തുൻ മദ്മൂമ. തുമ്മിയതിന് ശേഷം ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികമായിട്ട് ചെല്ലുക എന്നുള്ളത് ബിദ്അത്തുൻ മദ്മൂമ. ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നാലൊരു മദ്ഹബിനെ പിന്നെ തക്ലീ ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരൊന്നും ആ മദ്ഹബിന്റെ ആദർശത്തെ അല്ല ആശയത്തെ അല്ല ഫോളോ ചെയ്യും. ഇങ്ങനെയാണല്ലോ നമ്മളെ നാട്ടിൽ. അപ്പൊ ഓരോന്നും എടുത്തു നോക്കി മനസ്സിലാവും. ഇത് സുയൂത്തി പറഞ്ഞത് ആ ഹദീസിനെ വിശദീകരിച്ചിട്ട്. അങ്ങനെ ആ സംഭവം, ഏത് തവാഫിന്റെ സംഭവം, അത് ഇമാം അഹമ്മദ് മുസ്ലിദിൽ അതേപോലെ തന്നെ മറ്റുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട് ഈ സംഭവം. അതിൽ കാണാം ഇബ്നു അബ്ബാസ് അന്നഹു തവാഫ മുആവിയ ബിൽ ബൈത്ത്, മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ തവാഫ് ചെയ്യാൻ എന്ന അദ്ദേഹം ഖലീഫയാണെന്നുള്ളതാണ് മനസ്സിലാവും. ഫജഅല മുആവിയ അശ്രീബുൽ അർക്കാനക്കുല്ലഹ, അദ്ദേഹം എല്ലാ അർക്കാനുകളും തൊട്ട് തടവാണ്. ഫഖാല ലഹു ഇബ്നു അബ്ബാസ്, ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കണ്ടു, ആരവരൊക്കെ. അപ്പോ ലിവ തസ്തലിമു ഹാദൈനി റുക്നൈൻ, രണ്ട് റുക്നുകളും തൊട്ട് തടവാ, പക്ഷേ നാലെണ്ണം. ഇബ്നു അബ്ബാസ് ചോദ്യം ചെയ്തു, എന്തിനാ ഈ രണ്ടെണ്ണം എക്സ്ട്രാ, ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? വലം വെക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തലിമുഹുമ, അദ്ദേഹത്തിന്റെ തെളിവെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും തൊട്ട് തടവിയിട്ടില്ല. ഹദലസ്വദുറുക്കുലിയമാനി ഓക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റത് രണ്ടും വാദന ചെയ്തിട്ടില്ല. ഫഖാല മുആവിയ, ഇത് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വലിയൊരു ഇതിന് തെളിവായിട്ടാണ് കൊണ്ടിരുന്നത് ഈ സംഭവം അദ്ദേഹത്തിന്റെ ഇതിഹാസസ്വാലിയില്. അപ്പൊ മുആവിയ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ പറയുക, അദ്ദേഹം പറഞ്ഞു ലൈസ ഷൈഉം മിനൽ ബൈത്തി മഹ്ജൂറ. നല്ലൊരു മറുപടിയാണ് എന്നൊക്കെ പറയണ അതായത് എന്താ ലൈസ ഷൈഉം മിനൽ ബൈത്തി മഹ്ജൂറ, അള്ളാന്റെ വീടാണത്, ഈ വീട്ടിലൊന്നും മഹ്ജൂറാക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, ഒഴിവാക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, ഒക്കെ തൊട്ടിട്ടാണ് കാബല്ലേ, മഹ്ജൂറായിട്ടൊന്നുമില്ല, അള്ളാന്റെ വീടല്ലേ അത്, കാബല്ലേ. പറഞ്ഞു ഒരായത്ത് ഓതി കൊടുത്തു ബസ്. ഇതാണ് ബയാൻ ചെയ്യാന്ന് പറഞ്ഞത്, തർക്കല്ല, ഇതാണ് ബയാൻ ചെയ്യാന്ന് പറഞ്ഞത്, ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. അതിന്റെ തെളിവൺ പറഞ്ഞു ഒറ്റയായത്ത്, പിന്നെ അങ്ങട്ടും ഇങ്ങട്ടും മറ്റതും മറിച്ചത് നമ്മൾ സുലുസുനിയിൽ അത് പഠിച്ചു, തർക്കം വാദപ്രതിവാദം വേറെ സമയം കളഞ്ഞിട്ട് ദീന് പഠിക്കാൻ സമയമല്ലാതെ നിസ്കാരത്തിലുള്ള ദിക്റും ദുആ ശീർക്കിച്ചെല്ലാം കിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഇബ്നബ്ബാസിന്റെ ഈ സംഭവം തെളിവാക്കിയിട്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളല്ല, ഇത് ബയാൻ ചെയ്തു കൊടുത്തു. ഇത് ഇബ്നബ്ബാസ് റളിയല്ലാഹു അൻഹു അഹ്സാബിന് 21-ാമത്തെ ആയത്താണ് ഓതി കൊടുത്തു. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർന്നില്ലേ എന്തായത്തിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഈ ആയത്തിന്റെ ഓതി കൊടുത്തു. ഫഖാല മുആവിയ, മുആവിയ റളിയല്ലാഹു പറഞ്ഞു പിന്നെ അവിടെ തർക്കല്ല, തെളിവ് കിട്ടി അത് സ്വീകരിക്കുക, അതില്ലാത്ത ഒരാൾ പിന്നെ അങ്ങനല്ലേ ഇങ്ങനല്ലേ മറ്റല്ലേ കുറച്ചല്ല അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ മറ്റടുത്ത് കുറച്ചെടുത്ത്, അതാണ് തർക്കം, അതാണ് കുതർക്കം. മുആവിയ റളിയല്ലാഹു അൻഹുവിന് സംഗതി മനസ്സിലായി, അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, സ്വദക്ത, നീ പറഞ്ഞതാണ് സത്യം. ആയത്തണ്ട് ബോധ്യം കൊടുത്തു, അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു, സ്വദക്ത. ഇത് പല രീതികളിലൂടെ വന്നിട്ടുണ്ട് ഈ സംഭവം, നീ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം അത് ഒഴിവാക്കിയെന്ന ഇത് വിനബാസ് റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാണ് ആവിയാറില്ലല്ലോ. ആ തെളിവ് കിട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു, നമുക്ക് അത്രേ ഉള്ളൂ തെളിവ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ. നമ്മളാരെങ്കിലും അള്ളാഹിനോട് കാരം എടുത്തിട്ടുണ്ട്, ഇത്ര ആൾക്കാരെ ഞാൻ എന്റെ സംഘടനയിൽ കൊണ്ടാ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ ഞാൻ ഉണ്ടാക്കാം, ഇത്ര ആൾക്കാരെ മുസ്ലിങ്ങളാക്കാം, നമ്മളാർക്കും ഒരു കരാറും നമ്മൾ ആരായിട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ. പറഞ്ഞു കൊടുക്കുക, ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ, അത് സത്യമാണെന്ന് മനസ്സിലായ ആൾക്കാരെ അത് അംഗീകരിച്ചോട്ടെ, പിന്നെന്തിനാ നമ്മൾ വെറുതെ ബേജാറാണ്, എന്തിനാ തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ മുആവിയ റളിയല്ലാഹു ഈ ആയത്തിൽ കേട്ടതോടുകൂടി മുആവിയ റളിയല്ലാഹു എന്ത് പറഞ്ഞു, സ്വദക്ത, നീ പറഞ്ഞതാണ് സത്യം. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹിൽ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലിഅന്നൽ ഖുലഫാ ഖലീഫമാര് സീമാ സബഖ, അതേ മുമ്പുള്ള സംഗതിനെ വിശദീകരിച്ചിട്ട് പറയണം, വൈൻ കാനു കൽ മുലൂക്കി ഫിൽ ഉബുഹതി വൽ അളമതി ഖലീഫമാർ, അവരത്ര തന്നെ മഹാന്മാരാണെങ്കിലും ഉന്നതരാണെങ്കിലും അവര് രാജാക്കന്മാരെ പോലെ അവര് അവരാണവർ, എന്നിട്ടും ലാക്കിന്റെ ഹുംകാനോ യർജിഊന ഇലൽ ഹഖ്, അവർ ഹക്കിലേക്ക് മടങ്ങുന്നവരായിരുന്നു. ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് ഷെയ്ഖ് ഉസൈമി പറയുന്നത്, വലിഹാദ റജ മുആവിയ, അവരൊക്കെ ഇങ്ങനെ ആയിരുന്നിട്ട് കൂടി ഹക്ക് കണ്ടാൽ അതിലേക്ക് മടങ്ങുന്നവരായിരുന്നു, ഇതുകൊണ്ടാണ് വലിഹാദ റജ മുആവിയ റളിയല്ലാഹു അൻഹു ഇലൽ ഹഖ്, ഇതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഹക്കിലേക്ക് മടങ്ങിയത്. ഖാല ലഹു, അദ്ദേഹം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, സ്വദക്ത, നീ പറഞ്ഞതാണ് സത്യം. വതറക മസ്ഹ റുക്നൈനി അശ്ശമാലി അശ്ശർക്കി വശ്ശമാലി അഗർബി, ആ രണ്ട് റുക്നുകളും തൊട്ട് തടവുന്നത് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. അത് നസീമി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാം. സുബ്ഹ് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ അങ്ങനെ ദീർഘമായിട്ട് ഇങ്ങനെ നിസ്കരിക്കാതെ സലാം കിട്ടും, ദീർഘമായിട്ട് നിസ്കരിക്കാതെ സലാം കിട്ടും, ഇത് കണ്ടു ആര്, താബിഈകളിൽ പ്രഗത്ഭനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അന്നഹു റആ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്ര അക്സറ മിൻ റകഅതൈനി, രണ്ട് റകഅത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നിസ്കരിച്ചു. യക്സറു ഫീഹാ റുകുഅ വസ്സുജൂദ് വസ്സുജൂദ, റുകുഅകളും സുജൂദുകളും ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ നമുക്ക് എന്തായി, നമുക്ക് നല്ലതായിട്ട് അള്ളാന്റെ കഅബക്ക് തന്നെയാണ്. പ്രവാചകം പഠിപ്പിക്കാത്ത ചെയ്താൽ അത് പ്രശ്നമാണ്, ആയത്തിനെതിരാണ്. അതുകൊണ്ടാണ് ആയത്ത് ഓതി കൊടുത്തത്. അള്ളാന്റെ കഅബയാണ്, ഒക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുള്ളത് ഹജറുൽ അസ്വദ് റുക്കുലിമാനി, റുക്കുലിമാനി തൊട്ട് തൊട്ട് തടവ ഉമ്മാക്കാൻ പറ്റില്ല, ഹജറുൽ അസ്വദ് ഉമ്മാക്കാം. മറ്റത് രണ്ടും ചെയ്തപ്പോഴാണ് അതിനെ എതിർത്തത്. അപ്പൊ നല്ല കാര്യമില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനപ്പോ തെളിവ് ഉദ്ധരിച്ചത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് അതിന്റെ തെളിവ് നമ്മൾ അന്വേഷിക്കണം. തെളിവില്ലാത്തൊരു കാര്യം എത്ര നല്ലതായാലും, അതിന് പതിനായിരങ്ങൾക്ക് നമ്മൾ തേങ്ങാച്ചോറ് വെച്ചുകൊടുക്കൽ, ബിരിയാണി വെച്ചുകൊടുക്കലാണെങ്കിലും, അതിന്റെ എന്തിന്റെ പേരിലാണെങ്കിലും, യാസീനോ അതിലാണെങ്കിലും വേണ്ടില്ല, ഖുറാനോ ഏത് ഓതലാണെങ്കിലും വേണ്ടില്ല, ഇക്കറോ ഒക്കെ ആയിക്കോട്ടെ, തെളിവില്ലെങ്കിൽ അത് ചിലപ്പോൾ ആ സന്ദർഭത്തിൽ പറ്റൂല, ചിലപ്പോൾ അതിന്റെ എണ്ണം പ്രശ്നമാവും, ചിലപ്പോൾ ആ സാഹചര്യത്തിൽ പറ്റൂല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇളങ്ങനെ ഫജറിന് ശേഷം ഇങ്ങനെ നിസ്കരിക്കണം, റുക്കുകളും സുജൂദുകളും ഒക്കെ അധികരിപ്പിക്കുന്നുണ്ട്. ഫനഹാഹു സഈദ് ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹത്തെ വിരോധിച്ചു, നഹാ വിരോധിച്ചു. ഫഖാല, അയാളുടെ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം കേട്ടാൽ ഇന്നത്തെ വരെ ചോദ്യമാണ്. എന്താ ചോദ്യം? യാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാ, എന്തിനാ എന്നെ വിരോധിക്കുന്നത്, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കോ? നല്ല ചോദ്യമാണല്ലേ. അങ്ഞാനുള്ള നമ്മളൊക്കെ ചോദിക്കുന്നത് നബിന്റെ പേരില് മത് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ കുറ്റം കിട്ടുന്ന ഞങ്ങള് പറയണേ, നബിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് കുറ്റം കിട്ടുന്നതാണ് ഞങ്ങള് പറയണേ, അങ്ങനെയുള്ള ചോദിക്കല്. യാസീനോ എന്നതിന്റെ പേരിൽ അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കും എന്നാണോ പറയുന്നത്? ഇദ്ദേഹം ചോദിച്ചു, നിസ്കരിക്കുന്നതിന്റെ പേരില് എന്നെ ശിക്ഷിക്കും അല്ലാഹ്? നിസ്കരിക്കല്ലേ, ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആല അവ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, ഇല്ല, നിസ്കരിച്ചതിന്റെ പേരിലല്ല. വലാക്കിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് എതിരായതിന് അള്ളാഹ് നിന്നെ ശിക്ഷിക്കും. അവിടെ നബി പഠിപ്പിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നിസ്കാരല്ലേ നിസ്കാരാണ്, ഹംദല്ലേ ഹംദാണ്, സലാത്തല്ലേ സലാത്താണ്, നബി പഠിപ്പിച്ച പരി ചെയ്യണം. അങ്ങനെ നിസ്കാരം നബി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെടുത്തു, യുഅദ്ദിബുക അലാ ഖിലാഫി സുന്നത്ത്, സുന്നത്തിനെതിരായി ഇത് പ്രവാചകം പഠിപ്പിക്കാത്തതാണ്, അതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഇതിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ഈ മറുപടി വളരെ മനോഹരമായ ഒരു മറുപടിയാണ്. ഷെയ്ഖ് അൽബാനി സംഭവത്തെ വിശദീകരിച്ചിട്ട് പറയണം, അതായത് ഇർവാഉൽ വലീദ്, അദ്ദേഹം പറഞ്ഞു, വഹാദ മിൻ ബദാഇ അജീബത്തി സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഏറ്റവും സുന്ദരമായൊരു മറുപടിയാണ് ഇവിടെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത്, വഹുവ സിലാഹുൻ ഖവിയുൻ അലൽ മുബ്തദിഅ, ബിദ്അത്തിന്റെ ആൾക്കാർക്കെതിരെയുള്ള ശക്തമായൊരു ആയുധമാണ് ഈ വാചകം. അല്ലദീന യസ്തഹ്സിനൂന കസീറം മിനൽ ബിദായ, കാരണം അധിക ബിദഅത്തുകളെയും അവർ നല്ലതായി കാണുന്നു. എന്തിന്റെ പേരിൽ? ബിസ്മി അന്നഹാ ദിക്റും വസ്സലാഹ, ഉണ്ടോ നിസ്കാരല്ലേ ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് ബിദഅത്തുകളൊക്കെ അത് പുണ്യകർമ്മമായിട്ട് കാണുന്ന ബിദഅത്തിന്റെ ആൾക്കാർക്കെതിരെ കൊടുക്കാൻ പറ്റുന്ന, അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന സിലാഹുൻ ഖവിയുൻ, ശക്തമായൊരു ആയുധമാണ് ഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹിന്റെ മറുപടി. ثم ينكرون على اهل السنه انكار ذلك عليهم ويتهمونهم بانهم ينكرون الذكر والصلاه ഈ ബിദഅത്തിന്റെ ആളുകൾ പിന്നെ അഹ്ലു സുന്നയുടെ ആളുകൾക്കെതിരെ തിരിയുന്നു. എന്ത് പേര് പറഞ്ഞിട്ട്? ബിഅന്നഹും യുൻകിറുന ദിക്റ വസ്സലാ, കണ്ടോ അവർക്ക് നിസ്കാരമില്ല, കണ്ടോ അവർക്ക് ദിക്റില്ല, ഇവരിതിനൊക്കെ എതിർക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഈ ബിദഅത്തിന്റെ ആൾക്കാർ എന്ത് ചെയ്യും? അഹ്ലു സുന്നന്റെ ആൾക്കാർക്കെതിരെ തിരിയും. അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ മറുപടിയാണ് ആര് കൊടുത്തിട്ടുള്ളത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ളത് എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയും. അപ്പൊ അതാണ് സംഗതി. അതിലൊരൊറ്റ സംഭവം കൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം നടന്നൊരു സംഭവം, അതിൽ വളരെ വിശദമായ വലിയൊരു ഹദീസാണ്. സാധാരണ ഫജറിന്റെ സമയത്ത് സഹാബികൾ എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരും, എന്നിട്ട് ഒരുമിച്ച് പള്ളിക്ക് പോകും. സുബ്ഹിക്ക് എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വരും, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് പള്ളിക്ക് പോകും. അങ്ങനെ ഒരിക്കൽ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു കയറി വന്നു, എല്ലാവരുണ്ട്. ഇബിൻ മസൂദ് പുറപ്പെട്ടോ പള്ളിയിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ടായിരുന്ന സഹാബത്ത് പറഞ്ഞില്ല പുറപ്പെട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പള്ളിയിൽ ഞാനൊരു സംഗതി കണ്ടു. അപ്പൊ അവർ ചോദിച്ചു, എന്താണത്? ഇങ്ങനെ ഇബിൻ മസൂദ് പള്ളിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തോട് അബു മുസ്ലിം അഷ്ഷീർ റളിയല്ലാഹു പറഞ്ഞു, താങ്കൾ പള്ളിയിൽ ചെന്നാൽ അത് നേരിട്ട് കാണാം. അങ്ങനെ എല്ലാവരും കൂടി പള്ളിയിലെത്തി. അപ്പൊ അവരെ കണ്ട കാഴ്ച ആ ബാക്കി ഭാഗം ഹദീസിൽ വന്നിട്ടുള്ളത്. കുറെ ഹൽക്കകൾ, പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ദിക്റ് ചൊല്ലുകയാണ്. അവരുടെ കൈകളിലൊക്കെ കല്ലുകളുണ്ട്. ഒരാൾ പറയും, ഹല്ലിലോമി ആ, നിങ്ങൾ 100 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലി. സബ്ബിഹൂമി ആ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയും. ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട്. എത്ര നല്ല കാര്യം അല്ലേ? നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലൊക്കെ കാണാം, വ്യാഴാഴ്ച മാരിസ്കാരത്തിന് ശേഷം. അതേപോലെ പല സമയങ്ങളും ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു ഒരു ഇതാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ അദ്ദേഹം അവരിലേക്ക് ചെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മഹാദല്ലദി അറാക്കും തസ്നഊൻ, എന്താ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖാലുവൽ പറഞ്ഞു, അബു അബ്ദുറഹ്മാൻ ഹസ്സഹ നഉദ്ദു ബിഹ തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ. അബു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, ഓമന പേര് കുഞ്ഞത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ പറഞ്ഞു, ഇത് കുറച്ച് ചെറിയ ചെറിയ കല്ലുകളാണ്, ഞങ്ങൾ എണ്ണം പിടിക്കാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ പറയണ, അങ്ങനെ സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. അദ്ദേഹം ഇത് കേട്ടപ്പോ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ, നിങ്ങളുടെ തിന്മകൾ എണ്ണി നോക്കിക്കൂടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാചകങ്ങൾ, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, വൈഹക്കും നിങ്ങൾക്ക് നാശം, യാ ഉമ്മത്ത മുഹമ്മദി, മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. മാസറാ ഹലകതകും ഫൗലായി സ്വഹാബത്തു നബിയകും സല്ലല്ലാഹു അലൈഹി വസല്ലം വാഫിറു വഹാദിഹി സിയാബുഹു ലം തബല വആനിയതുഹു ലം തുകസർ വല്ലദി നഫ്സി ബിയദിഹിന്നകും ലഅലാ മില്ലതിൻ ഹിയ ഹദാ മിൻ മില്ലതി മുഹമ്മദിൻ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അവർ മരിച്ചു പോയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ അത് നുരുമ്പി പോയിട്ട് പോലുമില്ല. പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയണ, അള്ളാഹിന്റെ റസൂല് കൊണ്ടുവന്ന ഒരു മില്ലത്തിനേക്കാൾ നല്ലൊരു മാർഗമാണോ നിങ്ങൾ ഈ സ്വീകരിക്കുന്നത്? ഇതിനേക്കാൾ നല്ലതാണോ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഔ മുഫ്തതിഹു ബാബിൽ ലലാല, അതല്ലെങ്കിൽ നിങ്ങൾ ലലാലത്തിന്റെ വാതിലുകൾ തുറക്കണോ? അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവന്ന ഒരു ഹദീ നമ്മൾ പറഞ്ഞു, ഫൈനസ്തഖൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദ്, ഏറ്റവും നല്ല ഹദീ. ആ ഹദീനേക്കാൾ നല്ലൊരു മാർഗം കൊണ്ടുവരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല നിങ്ങൾ ലലാലത്തിന്റെ വാതിലുകൾ തുറക്കണോ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താ പറയുക? ഇന്നത്തെ ആൾക്കാർ പറയുന്ന അതേ മറുപടി. അവര് പറഞ്ഞ മറുപടി ഹദീസിൽ വന്നിട്ടുള്ളത്, യാബ വല്ലാഹ് വല്ലാഹി യാബ അബ്ദുറഹ്മാൻ മാ അറദിനാ ഇല്ലൽ ഖൈറ, എന്താ ഞങ്ങൾ ഖൈറല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ഖൈറാണ് ഉദ്ദേശിച്ചത്, ദിക്റല്ലേ, എണ്ണം പിടിക്കല്ലേ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലേ, മാ അറദിനാ ഇല്ലൽ ഖൈറ, ഞങ്ങൾ ഖൈറല്ലാതെ ഒന്നും ഉദ്ദേശിച്ചത്, ഞങ്ങളുടെ മനസ്സിൽ ഖൈറേ ഉള്ളൂ, ഞങ്ങൾ നബിദിന ആഘോഷിക്കുന്ന ഖൈറേ ഉള്ളൂ, ഞങ്ങൾ മരിച്ചുകൊടുത്തി ആസീനോ തന്നെ ഖൈറേ ഉള്ളൂ, മയ്യത്തുണ്ടോമ്പോ ലായലുള്ള പറയണ ഖൈറേ ഉള്ളൂ, തെൽക്കീൻ ഒതി കൊടുക്കുന്ന ഖൈറേ ഉള്ളൂ, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ ഒക്കത്തിനും ഞങ്ങളെ മനസ്സിൽ ഖൈറേ ഉള്ളൂ, നല്ലതല്ലേ. അപ്പൊ ഇവരും അതേ മറുപടി, ഞങ്ങൾ ഖൈറല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഖൈറാ ഉദ്ദേശിച്ചത്, ദിക്റല്ലേ, എണ്ണം പിടിക്കല്ലേ, ദിക്റ് ചെല്ലുന്നത് തെറ്റ, എണ്ണം പിടിക്കുന്നത് തെറ്റ, പള്ളിയിലിരിക്കുന്നത് തെറ്റ, കൂട്ടായിട്ടിരിക്കുന്നത് തെറ്റ, ഇതൊക്കെ ഒരാൾക്ക് ചോദിച്ചൂടെ, ഇതൊക്കെ ഒരാൾക്ക് ചോദിച്ചൂടെ, എന്താ അവിടെ തകരാറ്? അതാണെന്ത്? സുന്നത്തിനോട് യോജിക്കണം, സുന്നത്തിനോട് യോജിക്കണം. അങ്ങനെ ഒരു പ്രത്യേകമായ സമയത്ത് അങ്ങനെ പ്രത്യേകമായ ഒരെണ്ണം പിടിച്ചിട്ട് അങ്ങനെ പ്രത്യേകമായ സദസ്സുകൾ ഉണ്ടാക്കി അങ്ങനെ പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും രീതിയിലും. അപ്പൊ നമ്മളതാ പറയുന്നത്, അതാണ് റസൂലിനെ സ്നേഹിക്കണം. പക്ഷെ അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അത് പ്രത്യേകമായ ഒരു ആഘോഷം, അതിന് തെളിവില്ല. അതേപോലെ തന്നെ ഇത്. അപ്പൊ അവര് പറഞ്ഞു, മാറതിനായില്ല ഖൈർ, ഞങ്ങൾ ഖൈർ അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ പറയുക, അദ്ദേഹം അതിന് നല്ലൊരു മറുപടിയെ കൊടുത്തത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖം മിം മുരീദിൽ ലിൽ ഖൈരി ലയുസീബ, നന്മ ഉദ്ദേശിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്, പക്ഷെ അവർക്കത് കിട്ടാതെ പോകും. അതുകൊണ്ട് അവർക്ക് ഖൈർ കിട്ടും, ആ ഖൈർ അവർക്ക് ലഭിക്കാതെ പോകുന്നു, ആ ഖൈർ അവർക്ക് നേടാനാവാതെ പോകുന്നു. എത്ര എത്ര എല്ലാവരും ഇതന്നെ ആഗ്രഹിക്കണം, നന്മ ഖൈർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്കത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര എത്ര ആളുകൾ, അവർക്കത് കിട്ടാതെ പോകുന്നു. അതിന്റെ വേറെ രിവായത്തുകളൊക്കെ ഗൗരവമായിട്ട് അദ്ദേഹം ശാസിച്ചതായിട്ട് കാണാം. അപ്പൊ എന്താ സംഗതി? ഇതിന് വിശ്വാസം പഠിപ്പിക്കാത്തൊരിതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച ആൾ, ഈ സംഭവം ഉദ്ധരിച്ച സഹാബി പറയുന്നുണ്ട്, പിന്നെ ഇവരിൽപ്പെട്ട അധിക പേരെയും പിന്നെ ഖവാരിജികളുടെ കൂട്ടത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെയുള്ള അതിന്റെ വിത്തിട്ടത്, ഇങ്ങനെയുള്ള ഭിന്നിപ്പിനെ തുടക്കട്ടത് എന്ന് അതിന്റെ ഹദീസ് ഇത് റിപ്പോർട്ട് ചെയ്ത അംറു ഇബ്നു യഹ്യ അദ്ദേഹത്തെ വിശദീകരിക്കുന്നുണ്ട് ഈ സംഭവം. അപ്പൊ ഇതാണ് സംഗതി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറഞ്ഞത്? സംഗതിയൊക്കെ നല്ലതാണ്, പക്ഷെ സഹാബത്ത് അത് ഗൗരവത്തോടു കൂടി കണ്ടു. തെളിവില്ലാത്തൊരു കാര്യം ചെയ്യാൻ അവര് ആരെയും അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബിദ്അത്ത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു നിഅമത്തുൽ ബിദ്അത്തു ഹാദിയ തറാവി നിസ്കാരം പുനഃസംഘടിപ്പിച്ചപ്പോ അദ്ദേഹം നിഅമത്തുൽ ബിദ്അത്തു ഹാദിയ എന്ന് പറഞ്ഞത് എന്തല്ല, അതാണ് ഇവര് കണ്ടോ നല്ല ബിദ്അത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. ആ അദ്ദേഹം പ്രയോഗിച്ച ബിദ്അത്ത് ശറഈയായ ബിദ്അത്ത് അല്ല, ലുഗവിയായ ബിദ്അത്ത്. ലുഗവി എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ബിദ്അത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ബിദ്അത്താണെന്ന് പറയാം, ഇതൊരു ബിദ്അത്താണെന്ന് പറയാം, ഇതിനൊരു ബിദ്അത്താണെന്ന് പറയാം. ആ ബിദ്അത്താണ് ലുഗവി ആയിട്ടുള്ള ഒരു ബിദ്അത്താണ് മറന്നാട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ആ വാചകം തെളിവ് പിടിച്ചിട്ടാണ് ഇവരൊക്കെ ആദാ കണ്ടോ നല്ല ബിദ്അത്ത് ഉണ്ട്, നല്ല ബിദ്അത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടെടുക്കുന്നത്. നിഅമത്തുൽ ബിദ്അത്തു ആദി എന്ന് മറന്നാ പറഞ്ഞ വാചകം. അപ്പൊ അത് ലുഗവിയായ ബിദ്അത്താണ്. അതല്ലാതെ ശറയിൽ ഇങ്ങനെ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക എന്നിട്ട് അത് നല്ലതായിട്ട് കാണുക, അത് പുണ്യം കിട്ടുമെന്ന പിന്നെ ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക, ആ ബിദ്അത്തല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ബിദ്അത്തല്ല ഉദ്ദേശിച്ചതെന്ന് ആരാ പറഞ്ഞത്? ഷാഫി പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇബ്നു കസീർ അതേ സൂറത്തുൽ ബക്കറയിലെ 117-ാമത്തെ ആയത്ത് ബദീഉ സമാവാതി വല്ല അർദ്ദ്, ആകാശഭൂമികളെ ബദീഉ, അവിടെ ബിദ്അത്ത് എന്നാ പറഞ്ഞു, ആകാശഭൂമികളെ സൃഷ്ടിച്ച ബദീഉ. അവിടെന്താ അതിന്റെ മുമ്പൊരു മോഡലില്ല, അല്ല മുൻ മാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ബിദ്അത്തു അലാ ഖിസ്മൈൻ, ബിദ്അത്ത് രണ്ടിനുണ്ട്. താർത്തൻ തക്കൂന് ബിദ്അത്തുൻ ശറഈയ, ചിലപ്പോ എന്തായിരിക്കും ശറഈയായ ബിദ്അത്തായിരിക്കും. ഏതുപോലെ കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ ഹദീസ് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു. വതാർത്തൻ തക്കൂന് ബിദ്അത്തുൻ ലുഗവിയ, ചില സന്ദർഭങ്ങളിൽ ബിദ്അത്ത് ലുഗവിയ ആയിരിക്കും, ഭാഷാപരമായ ഒരു പ്രയോഗം. ഏതുപോലെ കഖൗലി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അൻ ജംഇഹി ഇയാഹു ഇയാഹും അലസ്സലാത്തി തറാവീ, തറാവി നിസ്കാരം പുനഃസംഘടിപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് പോലെ. അതെന്തിനാ ഇബ്നു കസീർ തെളിവേറ്റ് കൊണ്ടിരുന്നത്? ലുഗവിയായ ബിദ്അത്തിന്, അത് മതത്തിലൊരു കാര്യം ഉണ്ടാക്കി എന്നുള്ള ബിദ്അത്തിനല്ല തെളിവേറ്റ് കൊണ്ടിരുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. മറിച്ച് ഉമർ റളിയല്ലാഹുവിന്റെ ആ വാചകം അദ്ദേഹം തെളിവേറ്റ് കൊണ്ടുവരുന്നത് ലുഗവിയായ ബിദ്അത്തിന്റെ ഉദാഹരണത്തിനാണ്. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പുതിയ കാര്യം അവിടെ ഉണ്ടാക്കിയിരിക്കണേ? അദ്ദേഹം പറഞ്ഞു നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? തറാവീഹ് പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിച്ച് അനബി പഠിപ്പിച്ചതല്ലേ, അത് ജമായത്തായിട്ട് നടത്തി അനബി പഠിപ്പിച്ചതല്ലേ, ഒരു ഇമാമിന്റെ കൂടെ അത് നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതന്നെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അദ്ദേഹം അത് ബിദ്അത്ത് എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 ദിവസം നിസ്കരിച്ചു, പിന്നെ അത് ഫറളാക്കപ്പെടുമ്പോ എന്ന ഭയം ഉണ്ടായിട്ട് പിന്നെ അത് നിർത്തിവെച്ചു പള്ളിയിലേക്ക് വരാതെ. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിലും തറാവീ നടന്നിരുന്നു, പക്ഷെ അത് ജമാഅത്തായിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല, ജനങ്ങൾ അങ്ങനെ നിസ്കരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു, നഷ്ടപ്പെട്ടു പോയ ആ സുന്നത്തിനെ അദ്ദേഹം ജീവിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഭാഷാപരമായിട്ട് എന്ത് പറഞ്ഞു? അത് നിന്നുപോയ സംഗതി അദ്ദേഹം തുടങ്ങി എന്നുള്ള അർത്ഥത്തിൽ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറൊന്നും അദ്ദേഹം പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. വേറെന്താ പുതിയതായിട്ടുണ്ടോ? ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ നിന്നുപോയ സുന്നത്തിന്, ആ സുന്നത്തിനെ അദ്ദേഹം ജീവിപ്പിച്ചു. ആ റസൂലുള്ളാഹി ചെയ്തു കാണിച്ചെന്ന ആ മാർഗത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഉബൈബിൻ കഅബിനോടും തമീമുദ്ദാരിയോടും ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അത് ജമായത്തേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടപ്പോഴാണ് ഉമറുദല്ലാഹ് അത് പറയും, നിയമത്തുൽ വിദ്യത്ത് ആദി, എത്ര നല്ല വിദ്യാട്ട്. അപ്പൊ ആ വാചകം പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾ ചെയ്യണെന്താ, എല്ലാവിധ ഖുറാഫാത്തുകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വിദഗ്ധകൾക്കും തെളിവുണ്ടാക്കുകയാണ്. അതിന് തെളിവ് കിട്ടില്ല. അതെല്ലാം ശാഫി വിദഗ്ധ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം. അപ്പോ അങ്ങനെ നല്ല വിദഗ്ധ, കുല്ലു വിദഅത്തിൻ ളലാല, കുല്ലു വിദഅത്തിൻ ളലാല. ഷെയ്ഖ് ഹുസൈബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ പറ്റി പറഞ്ഞത് ഇതൊരു വാളാണെന്നാണ്. ഇത് കുല്ലു വിദഅത്തിൻ ളലാല എന്നുള്ള നബിന്റെ ഹദീസ്, അതൊരു ഊരിപ്പിടിച്ച വാളാണ്. ഈ വിദഗ്ധത്തിന്റെ ആൾക്കാർ വരും നല്ല വിദഗ്ധത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഫുൻ സാരിമുൻ, ഊരിപ്പിടിച്ച വാളാണ് ഈ ഹദീസ് കുല്ലു വിദഗ്ധത്തിൽ വരാതെന്നുള്ളത്. കാരണം എല്ലാ വിദഗ്ധകളും വരാത്ത, ദീനിന്റെ പേരിൽ എന്ത് പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്നോ അതൊക്കെ വിദഗ്ധ. അപ്പൊ വിഷയം ഗൌരവമുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പറയാനുണ്ട്. തൽക്കാലത്തിന് ഈ വിഷയം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ ജമ്മു കസറും കസറിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.